السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാൻ മാസത്തിൽ അൽഹംദുലില്ലാ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് സൗഭാഗ്യം നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം പുണ്യങ്ങൾ കൊയ്യാനുള്ള ഒരു മാസമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ സൂചിപ്പിച്ചതുപോലെ കച്ചവടക്കാരിക്ക് സീസണുണ്ട്. അതേപോലെ തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സീസണാണ് പരിശുദ്ധമായ റമദാൻ മാസം. അവന് സമ്പാദിക്കാൻ, അവൻ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങളിൽ ധാരാളം വർധനവ് വരുത്താനും, അത് കാരണത്താൽ അവൻ നേടിയിരിക്കുന്ന ലാഭത്തിൽ ധാരാളം വർധനമുണ്ടാക്കാനും പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെ ഒരടിമക്ക് സാധിക്കും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. മനുഷ്യൻ നന്മ ചെയ്യുമ്പോൾ മനുഷ്യനെ തടയുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ എപ്പോഴും പ്രയാസപ്പെടുത്തുന്ന പിശാചിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഷർറുകളെ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹു കുറച്ചു. ഇങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് നല്ല രീതിയിൽ നന്മകൾ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ, റമദാൻ മാസത്തിൽ നാം എല്ലാവരും നോമ്പ് അനുഷ്ഠിച്ചു. പ്രിയപ്പെട്ടവരെ, ആ മാസത്തിൽ നാം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പവിത്രത, ആ സുന്ദരമായ ഒരു സ്വഭാവം, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ആൾക്കാർ ഏറ്റവും നല്ല രീതിയിലുള്ള ജീവിതമാണ് പൊതുവെ നയിക്കാറുള്ളത്. ആ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാ ബുധനാഴ്ചകളിലുമായി ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലയുടെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബാണ് ഷർഹ് ചെയ്തു വരുന്നത്. കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ റമദാൻ മാസമായതുകൊണ്ട് നമ്മളവിടെ ദർസ് നിർത്തി. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ദർസ് എല്ലാ ബുധനാഴ്ചയും പഴയതുപോലെ തന്നെ ആരംഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏകദേശം 7 ഹദീസുകളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 8-ാമത്തേതും 9-ാമത്തേതും ഹദീസ് നമ്മൾക്ക് പഠിക്കാം. ആദ്യമായിട്ട് ഹദീസ് വായിക്കാം. عن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال إذا شرب الكلب في إناء أحدكم فليغسله سبعا ولمسلم أولاهن بالتراب. وله في حديث عبد الله بن مغفل رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا ولغ الكلب في الإناء فاغسلوه سبعا وعفروه الثامنة بالتراب. إذا أنا بريبا تبري അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ 8-ാമതായും 9-ാമതായും കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് ഹദീസുകൾ. ഈ ഹദീസ് റിവായത്ത് ചെയ്തിരിക്കുന്നത് രണ്ട് സ്വഹാബികളാണ്. ഒന്ന് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് അറിയാം, ആദ്യം തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പുതുതായി വരുന്ന സ്വഹാബിയാണെങ്കിൽ അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞിരുന്നു. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ രണ്ടാമതായുള്ള സ്വഹാബി അബ്ദുല്ലാഹിബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹിബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസനിയാണ്. പല ആൾക്കാർക്കും അറിയാത്ത സ്വഹാബിയാണ് ഇദ്ദേഹം. അബ്ദുല്ലാഹിബിൻ മുഗഫൽ അൽ മുസനി റളിയല്ലാഹു അൻഹു ബൈഅത്തു റിദ്വാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷജറയുടെ മരത്തിന്റെ താഴെ വെച്ച് ബൈഅത്ത് ചെയ്തിരിക്കുന്ന സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട സ്വഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മുഗഫൽ. അദ്ദേഹം മദീനത്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകൂടത്തിൽ ബസറയിൽ ആൾക്കാർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിച്ചിരിക്കുന്ന 10-അംഗ സംഘത്തിൽ ഒരു വ്യക്തിയായിരുന്നു മഹാനായ അബ്ദുല്ലാഹിബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹു. അതിലൂടെ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അദ്ദേഹത്തിന്റെ ശരീഅത്തിൽ ഉണ്ടായിരുന്ന അറിവിന്റെ വ്യാപ്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ദീന് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ച വിഭാഗത്തിൽ അബ്ദുല്ലാഹിബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടുത്തിയത്. അദ്ദേഹം ബസറയിലേക്ക് പോവുകയും അവിടെയുള്ള മസ്ജിദിനരികിൽ താമസം ആക്കുകയും ചെയ്തു. പ്രബലമായ അഭിപ്രായമനുസരിച്ച് അദ്ദേഹം അവിടെയാണ് മരണപ്പെട്ടത്. ഹിജറ 60-ാമത്തെ വർഷം. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഇസ്തിആബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചതുപോലെ. ഇതാണ് സ്വഹാബിയെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ പ്രിയപ്പെട്ടവരെ ബാറക്കല്ലാഹു ഫീക്കും, ഈ രണ്ട് ഹദീസും, ആദ്യത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, അത് ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിലും ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിലും ഉദ്ധരിച്ച ഹദീസാണ്. രണ്ടാമത്തേത് അബ്ദുല്ലാഹു ബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ആവട്ടെ, അത് ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ ഒന്നാമത്തെ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചു, രണ്ടാമത്തെ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ മാത്രം ഉദ്ധരിച്ചു. അപ്പോൾ ഹദീസിന്റെ സ്വീകാര്യതയുടെ വിഷയത്തിൽ തർക്കങ്ങളില്ല. എന്താണ് ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്? ഒരു നായ ഒരാളുമായി ഒരാളുടെ പാത്രത്തിൽ തലയിട്ടാൽ, അല്ലെങ്കിൽ ഒരാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആ രീതിയിലുള്ള വസ്തുക്കളിൽ തലയിട്ടാൽ എന്ത് ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പാത്രം അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആ രീതിയിലുള്ള തിന്നാനും കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു നായ തലയിട്ടാൽ എന്ത് ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇദാ ശരിബൽ കൽബു, നായ കുടിച്ചാൽ ഫി ഇനാഇ അഹദികും, നിങ്ങളിൽ നിന്ന് ആരുടെയെങ്കിലും പാത്രത്തിൽ നായ കുടിച്ചാൽ ഫല്യഗ്സിൽഹു സബ്അൻ, അവൻ ആ പാത്രത്തെ ഏഴ് തവണ കഴുകിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, ബറക്കല്ലാഹു ഫീക്കും, ഷരിബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഷരിബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ചില റിവായത്തുകളിൽ, അല്ലെങ്കിൽ അടുത്ത റിവായത്തിൽ വരുന്നത് എന്താണ്? ഇദാ വലഗ എന്നാണ്. ഇദാ വലഗ, തലയിട്ടാൽ. അപ്പം കുടിക്കണമെന്നില്ല, ഒരു നായ തലയിട്ടിട്ട് കേവലം നാവ് കൊണ്ട് സ്പർശിച്ചു അല്ലെങ്കിൽ തലയിട്ടു, അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഏഴ് തവണ കഴുകൽ നിർബന്ധമാണ്. ഒരു പാത്രത്തിൽ നായ തലയിട്ട് കഴിഞ്ഞാൽ അവിടെ ഏഴ് തവണ കഴുകൽ നിർബന്ധമാണ്. കാരണം ഷരിബ എന്ന് ചില റിവായത്തുകളിലും വലഗ എന്ന് വേറെ ചില റിവായത്തുകളിലും കാണാൻ സാധിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ശരിബൽ കൽബു, നായ കുടിച്ചാൽ, അല്ലെങ്കിൽ വേറെ റിവായത്തുകളിൽ നായ തലയിട്ടാൽ, അവിടെ ഏത് നായയാണെങ്കിലും അതേ വിധിയാണ്. ഇപ്പൊ ചില സാഹചര്യങ്ങളിൽ നായയെ വളർത്താൻ ശരിയാത്ത് നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വേട്ടക്കാണെങ്കിൽ, അതുപോലെ തന്നെ കൃഷികാക്കാൻ, അതേപോലെ തന്നെ മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നായകളെ ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ ഈ രീതിയിലുള്ള വളർത്തലൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് അനുവദിച്ചതാണ്. അങ്ങനെ വളർത്തിയതാണെങ്കിൽ പോലും ആ നായ ഒരു പാത്രത്തിൽ തലയിട്ടാൽ അത് ഏഴ് തവണ കഴുകുക എന്നുള്ളത് നിർബന്ധമാണ്. സഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അവിടെ വന്നു, ഊലാഹുന്ന ബിത്തുറാബ്, ഏഴ് തവണ കഴുകണമെന്ന് പറഞ്ഞല്ലോ. ഊലാഹുന്ന ബിത്തുറാബ്, അതിൽ ഒന്നാമത്തേത് അല്ലെങ്കിൽ അതിൽ ആദ്യത്തെ എന്തുകൊണ്ടായിരിക്കണം? ബിത്തുറാബ്, മണ്ണ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തേത് മണ്ണ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബ്ദുല്ലാഹി ബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ എന്താണ്? ഇദാ ബലഗൽ കൽബു ഫിൽ ഇനാ, ഒരു നായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നായ പാത്രത്തിൽ തലയിട്ടാൽ, ഫഗ്സിലൂഹു സബ്അൻ, നിങ്ങൾ അത് ഏഴ് തവണ കഴുകുക. വഅഫ്റുഹു സാമിനത ബിത്തുറാബ്, എട്ടാമത്തേത് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ മണ്ണിട്ടുകൊണ്ട് കഴുകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഏഴ് എട്ട് എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഉലമാക്കൾ ഈ ഹദീസുകളൊക്കെ ജമാഅ ചെയ്തിട്ട് അവസാനം അവർ പറയുന്ന ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താണെന്നാൽ, ഏഴ് തവണയാണ് കഴുകേണ്ടത്, അതിൽ ഒന്നാമതായിട്ടാണ് മണ്ണ് ഉപയോഗിക്കേണ്ടത്. ആ റിവായത്തുകളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളിൽ ചില ചർച്ചകളൊക്കെ ഉലമാക്കൾക്കിടയിലുണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല, അതൊന്നും ഈ മസലയുമായി വലിയ രീതിയിൽ നമ്മൾക്ക് ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഏഴ് തവണ കഴുകണം, അതിൽ ഒന്നാമത്തേത് മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് കഴുകണം. ഇനി ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ചില മസലകൾ സൂചിപ്പിക്കാം. ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബറക്കല്ലാഹു ഫീക്കും, ഈ ഹദീസാണ് ചില ഉലമാക്കൾ പട്ടി നജസാണ് എന്ന് പറയാൻ വേണ്ടി തെളിവുപിടിച്ചത്. ഈ ഹദീസാണ് ചില ഉലമാക്കൾ പട്ടി നജസാണ് എന്ന് പറയാൻ വേണ്ടി തെളിവുപിടിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പട്ടി നജസാണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം മാലിക് റഹിമഹുള്ളയെ പോലുള്ള ചില ഉലമാക്കൾ പട്ടി നജസല്ല എന്ന അഭിപ്രായക്കാരാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയൊക്കെ സൂചിപ്പിച്ചതുപോലെ, പക്ഷേ ഭൂരിപക്ഷം ഉലമാക്കളുടെ അരികിൽ പട്ടി നജസാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു പാത്രത്തിൽ നായ തലയിട്ടാൽ അത് ഏഴ് തവണ എന്ത് ചെയ്യണം? കഴുകൽ നിർബന്ധമാണ്. ഏഴ് തവണ കഴുകൽ നിർബന്ധമാണ്. അത് നമ്മൾക്കൊരു നജസും ഒന്നും നമ്മൾക്കതിൽ കാണാൻ സാധിച്ചില്ല എങ്കിലും അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഏഴ് തവണ കഴുകൽ നിർബന്ധമാണ്. കാരണം സഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വഹൂറു ഇനാ അഹദികും, നിങ്ങളുടെ ഒരാളുടെ പാത്രം ശുദ്ധിയാവൽ എങ്ങനെയാണ്? നായ തലയിട്ട് കഴിഞ്ഞാൽ ഏഴ് തവണ കഴുകുന്നതിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നജസ് നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും ഏഴ് തവണ കഴുകുക എന്നുള്ളത് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഈ കഴുകുന്നത് ഏഴ് തവണയായിരിക്കണം. ഇപ്പൊ ചില ആൾക്കാർ പറയും, രണ്ട് തവണ കഴുകിയാൽ നജസ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടാകും. അങ്ങനെയല്ല, അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് 7 തവണ കഴുകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ കഴുകാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, ഇങ്ങനെ 7 തവണ കഴുകുക എന്നുള്ളത് പട്ടിയുമായി മാത്രം ബന്ധപ്പെട്ട ഹദീസിൽ വന്ന വിഷയമാണ്. 7 തവണ കഴുകുക എന്നുള്ളത് പട്ടിയുമായി ബന്ധപ്പെട്ട് മാത്രം ഹദീസിൽ വന്ന വിഷയമാണ്. ഇപ്പൊ ഒരാളുടെ പാത്രത്തിൽ ഒരു പന്നി തലയിട്ടു, പന്നി നജസാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ചില ഉലമാക്കൾ ചെറിയ രീതിയിലുള്ള തർക്കം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും പട്ടിയുടെ വിഷയത്തിലുള്ളത് പോലെയൊന്നും പന്നിയുടെ വിഷയത്തിൽ തർക്കമില്ല. പന്നിയാണ് പട്ടിയേക്കാളും കൂടുതൽ ഗൌരവമുള്ളത് എന്ന വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. ഒരു പന്നി ഒരാളുടെ പാത്രത്തിൽ തലയിടുകയാണെങ്കിൽ അവിടെ 7 തവണ കഴുകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പട്ടിയുടെ വിഷയത്തിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമേ 7 തവണ കഴുകേണ്ടതുള്ളൂ. ബാക്കിയല്ലാത്ത സമയത്ത് ഏത് നജസാണെങ്കിലും, ഏത് നജസ് സംഭവിക്കുകയാണെങ്കിലും ആ നജസ് പോകുന്നത് വരെ മാത്രമാണ് കഴുകേണ്ടതുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ മണ്ണ് ഉപയോഗിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പാത്രത്തിൽ പട്ടി തലയിട്ടാൽ അവർ പറയും എന്തിനാ മണ്ണൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം, 7 തവണ സാധാ വെള്ളം ഉപയോഗിച്ച് കഴിക്കാൽ അതിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോവില്ലേ എന്ന രീതിയിലൊക്കെ ചില ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. അവിടെ നമുക്ക് പറയാനുള്ള എന്താ, സമയാനാവാത്വാന, നമ്മോട് ആ രീതിയിൽ കഴുകാൻ വേണ്ടി കൽപ്പിച്ചു, ആ രീതിയിൽ നമ്മൾ ചെയ്യുക. ഇതെല്ലാവർക്കും അറിയുന്ന മസലകളാണ്, അതുകൊണ്ട് അധികം വിശദീകരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.